Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
ഇത് പ്രാധാന്യമില്ലാത്തതുകൊണ്ടെന്തോന്നു വേദം ആചാര്യമുഖത്തു നിന്ന് അധ്യയനം ചെയ്യുന്ന രീതി മാറി ഇന്നേഴി പഠിക്കുക. പിന്നെ വേദം ചൊല്ലുന്ന സ്വരസ്ഥാനങ്ങൾ അതെല്ലാം ഏറെക്കുറെ നഷ്ടപ്പെട്ടു എന്നാർക്കും അറിയത്തില്ല. അതുകൊണ്ട് ശബ്ദ ഉപാസന ഏറെക്കുറെ അസാധ്യമാണ്. സ്വരസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വലിയ വേദ പണ്ഡിതന്മാർക്ക് പോലും നിശ്ചയം ശരിയായി ഏതാണ് സ്വരസ്ഥാനം. അത് ശരിക്കും സ്വരസ്ഥാനമനുസരിച്ച് ചൊല്ലാനും പ്രയാസമാണ്. അത്തരത്തിൽ മാറി ആ പരമ്പരയ്ക്ക് ഏറെക്കുറെ നഷ്ടമായി പോയി. ഇന്ന് സ്വരം മനസ്സിലാക്കുന്നത് വേദത്തിൽ വ്യാകരണ നിയമം അനുസരിച്ചിട്ടാണ്. ശബ്ദം എങ്ങനെ രൂപപ്പെട്ടത്, ഇതേത് സമാസമാണ്, ഇതെല്ലാം നോക്കിയിട്ടാണ് സ്വരത്തെ നിശ്ചയിക്കുന്നത്. എവിടെ ഉദാത്തം വരും, ആദ്യദാത്തം ഇവിടെ, അന്ധോദാത്തം ഇവിടെ, സ്വരിതം ഇവിടെ, പിന്നെ ഭാഷാ നിയമത്തിലൂടെ, വൈദിക വ്യാകരണത്തിലൂടെയാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. ഉച്ചാരണത്തിലൂടെ മനസ്സിലാക്കുക ഇന്നും ഏറെക്കുറെ അസാധ്യമാണ്, അസാധ്യം തന്നെയും നിന്നത്. അപ്പൊ പിന്നെ വേദത്തെ മന്ത്രവും അത് സ്വരവും സ്വരഹീനമായി തന്നെ ഉച്ചരിക്കേണ്ടി വരും. സ്വരയുക്തമായി ഉച്ചരിക്കാൻ തോന്നുന്ന പ്രയാസവും ഇവിടെ പ്രാധാന്യം അർത്ഥോപാസനയ്ക്ക്, അർത്ഥചിന്തനയ്ക്കായി. അതാണ് പിന്നീട് വേദശബ്ദത്തിൽ നിന്ന് പിന്നെ അർത്ഥത്തിലേക്ക് പോയി ഭാഷകാരനും മറ്റും ഇവിടെ അർത്ഥോപാസനയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, അർത്ഥചിന്തനയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതിന്റെ ധാരണ അതാണ് ഉപാസനയിലൂടെ സംഭവിക്കുന്നത്. കേവലം ശബ്ദധാരണ മാത്രമാണ്, അത് നിൽക്കണം. അത് ആ ധാരണ അർത്ഥധാരണ എന്ന് പറയുന്നത് എന്താണ്, മനസ്സിന്റെ ആ ഉണർവ് സംഭവിക്കുന്നതാണ് അർത്ഥധാരണ. പറയുമ്പോയാൽ അർത്ഥധാരണ സംഭവിക്കത്തില്ല, അത് സാധാരണ തരത്തിലുള്ള സ്മൃതി ധാരണ സ്മൃതി എന്ന് പറയുമെങ്കിൽ. എന്തുകൊണ്ട് പ്രജ്ഞ എന്ന് പറയുന്നത് നവമായ ഉന്മേഷത്തോടുകൂടിയതാണ് എന്നർത്ഥം. അതിന്റെ വ്യത്യാസം എന്താണ് വരുന്നത്, നമ്മൾ തത്തെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിനതേ ആവർത്തിക്കാൻ പറ്റും. എന്താണോ അതിനെ പറഞ്ഞു കൊടുക്കുന്നത് അത് അതുപോലെ പുറത്തുപെട്ടു. നമ്മൾ ടേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ശബ്ദമാണോ കൊടുക്കുന്നത് ആ ശബ്ദവും അതുപോലെ പുറത്തുപോയി. പക്ഷെ അർത്ഥധാരണ എങ്ങനെയാണ്, അർത്ഥധാരണ എന്താണോ നമ്മൾ സത്സംഗത്തിൽ നിന്ന് ഗ്രഹിക്കുന്നത് അത് പ്രജ്ഞയിൽ ധാരണാരൂപത്തിലായാൽ അതെപ്പോഴും പുതുതായി, അത് ഗ്രഹിച്ചപടിയായിരിക്കില്ല അത് പുറത്തു വരുന്നത്. നവ ഉന്മേഷത്തോടു കൂടി അത് പുറത്തു വരുന്നത്. അതുപോലെ ഏതാശയത്താണോ നമ്മൾ ഏതാശയത്താണോ ധാരണ ചെയ്യുന്നത്, ഉള്ളിൽ ധരിക്കുന്നത്, പ്രജ്ഞാബലങ്ങൾ ധരിക്കുന്നത്, അത് പുറത്തു വരുമ്പോൾ അത് കൂടുതൽ പ്രകാശമുള്ളതായിരിക്കും, അത് കൂടുതൽ വ്യക്തമായിരിക്കും, അത് കൂടുതൽ ദൃഢതയുള്ളതായിരിക്കും. അതാണ് ധാരണയുടെ പ്രത്യേകത. മറ്റങ്ങനെയുള്ള നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കുക, അതിന് എങ്ങനെയാണോ അത് ചെയ്തത് അതുപോലെ തന്നെ വരും. അതാണ് ഓർമ്മ എന്ന് പറയുന്നത്. കൊച്ചുകുട്ടികളെ അങ്ങനെ പഠിപ്പിക്കുന്നു, അത് അവരുടെ എന്താണുള്ളത് കേവലം ഓർമ്മ. എന്താണ് അവന്റെ ഉള്ളിൽ പോയത് അത് അതുപോലെ പുറത്തു വരുന്നു, ആ ശബ്ദം അതുപോലെ പുറപ്പെടുവിക്കുന്നു. ഇതങ്ങനെയല്ല, പ്രജ്ഞാബലം അങ്ങനെയല്ല, അത് നവമായി തന്നെ വരുന്നു. ഓരോ തവണ അത് പ്രകടമാകുമ്പോൾ അത് പുതിയ കൂടുതൽ വ്യക്തതയായി. ഒരാൾ തത്വത്തെ ശ്രമിക്കുമ്പോൾ ആ തത്വശ്രവണത്തോടൊപ്പം ആ തത്വധാരണയോടൊപ്പം തന്നെ ആ തത്വവിഷയത്തിൽ അയാളുടെ മനസ്സിൽ സംശയങ്ങൾ വരാം, അവ്യക്തതകൾ വരാം, ചിലപ്പോൾ ഭ്രാന്തി വരാം. അത് ധാരണ എന്ന് പറയുന്ന രൂപത്തെ പ്രാപിക്കുകയാണെങ്കിൽ പ്രജ്ഞാബലം കൊണ്ട് അത് ഇതിനെല്ലാം നശിപ്പിച്ചുകൊണ്ടായി, അങ്ങനെ അത് സംശയത്തെ നശിപ്പിച്ചുകൊണ്ടായിരിക്കും. വിഭ്രാന്തികളെ അതിനെ സംബന്ധിച്ചുള്ള ഭ്രാന്തികളെ നശിപ്പിച്ചുകൊണ്ടായിരിക്കും അത് പ്രകാശിക്കുന്നത്. അതാണ് ഉപദേശം എന്ന് പറയുന്നത്. സ്കൂൾ പഠിച്ചത് പറഞ്ഞു കൊടുക്കുന്നതല്ല ഉപദേശം എന്ന് പറയുന്നു. അത് പഠിച്ചത് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം എന്ന് പറയുന്നു ടേക്ക്. അത് പഠിച്ചത് പറയുന്നു, എന്താണ് അതിൽ കിട്ടിയത് അത് പറയുന്നു, അതല്ല. ഉപദേശം എന്ന് പറയുന്നു ധാരണയെ പ്രകാശിപ്പിക്കുന്ന, ധാരണയെ പ്രകാശിക്കുമ്പോൾ അതെപ്പോഴും നവമായിരിക്കും, അതാണ് പ്രജ്ഞാബലം എന്ന് പറയുന്നത്. അത് പ്രകാശിക്കുന്നു, അത് ഗുരുവിനും പ്രകാശിച്ചു കഴിഞ്ഞാലും അത് വക്താവിൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ അത് ആ ശ്രോതാവിനും അതേപോലെ തന്നെ ധാരണാരൂപത്തിൽ അത് പ്രകാശിക്കും യോഗ്യതയനുസരിച്ച്. അത് സംഭവിക്കണം ഭൂയാസം ഭവേയം, അത്തരത്തിലുള്ള ധാരണ. അത് ഉറക്കത്തിന് കാരണമല്ല എന്നർത്ഥം. നമ്മൾ സസംഗം കേൾക്കുമ്പോൾ ഉറങ്ങുന്നതാണ് ഉള്ളിൽ ധാരണ സംഭവിക്കുന്നത്. ശബ്ദത്തെ നമ്മൾ ഗ്രഹിക്കുന്നു. അപ്പൊ ശബ്ദം ഒരേ തരത്തിലുള്ള ശബ്ദം ഗ്രഹിക്കുന്നു. ആ ഒരേ തരത്തിലുള്ള ശബ്ദം ഗ്രഹിക്കുമ്പോൾ അത് സസംഗത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന എങ്ങനെയാണ്? പണ്ട് തൊട്ടിലിൽ കിടന്നപ്പോൾ അമ്മയുടെ താരാട്ട് പാട്ട് കേട്ടത് അതിനൊരു ഈണവും താളവും, ശബ്ദത്തിന്റെ ഈണവും താളവും. അപ്പൊ അതുപോലെ നമുക്ക് തോന്നും ടേക്ക് കേൾക്കുമ്പോഴും അതുപോലെയാണ്. അപ്പോ ശിശുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യം താരാട്ടാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? സത്സംഗം അവരെ സംബന്ധിച്ചിടത്ത് താരാട്ടാണ്, സുഖമായിട്ട് ഉറങ്ങാം. അതാണ് സാധാരണ സംഭവിക്കുന്നത്. അതിൽ കൂടുതലായിട്ടൊന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് പലരും ഉറക്കം വന്നില്ലെങ്കിൽ ഉറക്കം വരാൻ വേണ്ടി ഈ താരാട്ട് പാട്ട് കേൾക്കും, സുഖമായിട്ട് ഉറങ്ങും. അവിടെയും ഒന്നും സംഭവിക്കുന്നില്ല. എന്നിട്ട് പറയാൻ കൊള്ളാം സ്വാമിയുടെ സത്സംഗം ഗംഭീരമായിരിക്കുന്നു, ഉറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് അതല്ല ഇവിടെ പറയുന്നത്. ധാരണ സംഭവിക്കുന്നില്ല. ധാരണ സംഭവിക്കുകയാണെങ്കിൽ ഉറങ്ങാൻ കഴിയത്തില്ല, ഉണർന്നു തന്നെയിരിക്കുന്നു. അത് ഈ പറയുന്നവനും അങ്ങനെ, പറയുന്നവനും ഈ ധാരണ ഇല്ലെങ്കിൽ ഉറങ്ങിപ്പോവും, പറഞ്ഞുകൊണ്ടിരിക്കത്തിന് ഉറങ്ങിപ്പോവും. അത് പല സത്സംഗത്തിനും പോയിരുന്നപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്, പറയുന്ന ആളിൽ നിന്ന് ഉറങ്ങുന്നു, തിരിഞ്ഞു നോക്കിയപ്പോ കേൾക്കുന്നവരും എല്ലാവരും ഉറങ്ങുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് എന്താണ് അവിടെ? ഇതാണ് ഈ ശബ്ദം, കേവല ശബ്ദ ശബ്ദശ്രവണം. അത് അങ്ങനെ സംഭവിക്കും. അതുപോലെ ഇത് മനസ്സിലാക്കുന്നത് ഇത് റിയാലിറ്റി ഷോ അല്ല. അപ്പോ അങ്ങനെ മനസ്സിനെ വിനോദിപ്പിക്കാനുള്ളതല്ല. തമാശയും ഡാൻസും പാട്ടും എല്ലാം കൂടെ വരുന്ന ഒരു സാധനമല്ല. മറിച്ച് എന്താണ്? ഇത് ധാരണയ്ക്കുള്ളതാണ്. അപ്പൊ ആ ധാരണ ഇല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. എങ്ങനെ? പ്രജ്ഞാബലം ഭൂയാ, ആ പ്രജ്ഞാബലം ഉണ്ടാകട്ടെ. ആ പ്രാർത്ഥനയിലൂടെ അതുണ്ടാകുന്നു. ഇവിടെ ആ പ്രാർത്ഥന എന്ന ഉപാസം അതിനെ ധ്യാനിച്ചാൽ ആ പ്രജ്ഞാബലം എന്തായാലും സാരമില്ല, തടിയിടാതില്ല. ആ പ്രജ്ഞാബലത്തെ ഇവിടെ പ്രജ്ഞാബലം വരെ ശരീരബലവുമാണ്. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഭൂയാസം ഭവേയം. അതാണ് അടുത്ത് പറയുന്നത്. മാസം പറഞ്ഞതിന്റെ അടുത്ത് പറയുന്നത് എന്റെ ശരീരം മേ നമ വിചക്ഷണം വിചക്ഷണം യോഗ്യം പറയുന്നത് ശരീരത്തിനും ബലം വേണം. ഇത് നേരത്തെ കണ്ടിരുന്നു. ശരീരം മേ നമ വിചക്ഷണം വിചക്ഷണം പറഞ്ഞ യോഗ്യം പറഞ്ഞ എവിടെ നോക്കുന്നു? ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്നു. ശരീരം മേ നമ വിചക്ഷണം വിചക്ഷണം പറയുന്നു യോഗ്യം, അത് യോഗ്യമാകട്ടെ. ആ ശരീരം അത് യോഗ്യമല്ലെങ്കിൽ മനസ്സിനങ്ങനെ ബലം വരും, പ്രജ്ഞയുടെ ബലം വരും. അപ്പൊ ശരീരം യോഗ്യമായിരിക്കണം. ഇവിടെ പ്രാർത്ഥിക്കുന്നത് വേദാധ്യയനം ചെയ്യുന്നവനാണ്, ബ്രഹ്മചാരിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ശരീരത്തിന് ഹിതവും ശരീരത്തിന് മിതവുമായി യത്നത്തിലൂടെ ശരീരത്തെ എന്താണ് ഈ പ്രജ്ഞ യോഗ്യമാക്കി തീർക്കണം എന്നാണ്. അതാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഹിതവും മിതവുമായ യത്നങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ശരീരത്തിന് ഹിതമായിരിക്കണം. ഹിതമല്ലാതെ പ്രവർത്തിക്കരുത്. ഇത് ശരീരത്തിന് കൂടുതൽ ആയാസം വരുന്നു, കാര്യങ്ങൾ ചെയ്യരുത്. അനുകൂലമായത് ചെയ്യാതെ അത് മിതവുമായിരിക്കണം, മിതത്വം ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ആയാസകരമായ പ്രവൃത്തികളൊക്കെ ചെയ്ത് ശരീരത്തെ കേടായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അസാധ്യമായി തീരും. അതുകൊണ്ട് കഴിയുമ്പോൾ എന്റെ ശരീരം അത് എപ്പോഴും യോഗ്യമായിരിക്കണം. ശരീരം സ്വാഭാവികമായും ശരീരം ജീർണിക്കും, ജീർണിക്കുന്നതാണ് ശരീരം. കാലം തന്നെ ശരീരത്തെ അവരവസ്ഥയിലെത്തിക്കും. ആ സമയത്ത് പ്രജ്ഞയും ക്ഷയിക്കും. അപ്പൊ ഇതൊന്നും ഗ്രഹിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ശരീരം യോഗ്യമായിരിക്കും തന്നെ ഇത് ഗ്രഹിക്കണം. വാർദ്ധക്യത്തിൽ എല്ലാം ക്ഷണിച്ചു കഴിയുമ്പോൾ ഇത് തുടങ്ങാൻ പ്രയാസമാണ്. പക്ഷേ നേരത്തെ തുടങ്ങിയിരുന്ന അവിടെ ഇത് സാധ്യമാകും, വാർദ്ധക്യത്തിനുണ്ടാകും. പക്ഷെ നേരത്തെ തുടങ്ങിയിരിക്കും. അതുകൊണ്ട് പറയുന്നു ശരീരവും അതിന് യോഗ്യമായിരിക്കണം, സ്വച്ഛമായിരിക്കണം, ശുദ്ധമായിരിക്കണം, അത് സാത്വികമായിരിക്കണം. ശരീരത്തിനും ആ സാത്വികത ഉണ്ടായിരിക്കണം. അതും പ്രാർത്ഥിക്കുന്നു, ഭൂയ ശരീരം അങ്ങനായി തീരട്ടെ. അത് ധർമ്മസാധനത്തിന് മുഖ്യമായിരിക്കുന്നുണ്ട്, പ്രധാനമായിരിക്കുന്നുണ്ട്. അതും അതിനെ അവഗണിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന എന്താണ്? അശാസ്ത്രീയമായിട്ടുള്ള താമസികമായിട്ടുള്ള ആസുര ബുദ്ധിയോടെയുള്ള തപസ്സുകളും മറ്റും ചെയ്യാൻ പാടില്ല. കായക്ലേശത്തെ ഉണ്ടാകുന്ന തപസ്സുകൾ അത് വീരനും മറ്റും പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതൊന്നും സംഭവിക്കരുത്. ആധ്യാത്മിക സാധനങ്ങളെല്ലാം വിവേകപൂർവകമായിരിക്കണം. അതാണ് പറയുന്നത്. വിവേകം ഇതാണ്, ഈ ബോധമാണ് വിവേകം. പ്രജ്ഞയെക്കുറിച്ചുള്ള ബോധം, ശരീരത്തെക്കുറിച്ചുള്ള ബോധം, അത് വേണം. ആത്യന്തികമായി ഈ ശരീരം ഉപയോഗിക്കേണ്ടത് ആധ്യാത്മിക സാധനയ്ക്കാണ്, മോക്ഷപ്രാപ്തിക്കുള്ള ഉപായങ്ങളെ നിലയ്ക്കും. അതിനല്ലാതെ അതിനെ വിസ്മരിച്ചിട്ട് ഭൗതികമായ അലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി ശരീരത്തെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ആയാസം മറ്റ് ഈ ശരീരത്തിന് ചെയ്യുന്നത്. അതിനെ വിസ്മരിച്ചിട്ട് ചെയ്യുന്നു. ചെന്ന് പറയാറുണ്ടല്ലോ, ശരീരത്തെ മറന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയാറുണ്ട്. ഈ ശരീരത്തെ മറന്ന് എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു? എന്തെങ്കിലും ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലാതെ തന്നെ പ്രവർത്തിക്കുന്നു. ഇവിടെ ആധ്യാത്മികമായ സാധനയിൽ ശരീരത്തെ മറന്നിട്ടല്ല, ശരീരത്തിൽ ഓർത്തും ചെന്ന് പറയും ശരീരത്തെ മറന്നിട്ട് തപസ് ചെയ്യുന്നു. അതല്ല, ശരീരത്തെ ഓർത്തുകൊണ്ട് തന്നെ ചെയ്യുന്നു. ശരീര അഹംബുദ്ധി വരത്തില്ലേ, ശരീരബോധം നഷ്ടപ്പെടണ്ടേ? ശരീരബോധത്തോടുകൂടി വേണം ശരീരബോധത്തെ ഇല്ലാതാക്കും. ആദ്യം അതിന് ശരീരബോധം വേണം. ആദ്യം ശരീരബോധം ഇല്ലാതെ പ്രവർത്തിച്ചാൽ ഇവിടെ എന്തെങ്കിലും നേടാം. പക്ഷെ ആധ്യാത്മികമായി ശരീരം പോയാൽ പിന്നെ നേടാം? അത് പാടില്ല. പറയുന്നു വിചക്ഷണം അത് യോഗ്യമായി തീരണം. ഭൂയാ ഇതി പുരുഷ വിപരിണാമ ഭാഷയെക്കുറിച്ച് പറയുന്നു. ഇതിനു മുമ്പ് ഭൂയാസം എന്ന് പറഞ്ഞു. മുമ്പലത്തെ വാക്യത്തിൽ, രണ്ടാമത്തെ വാക്യത്തിൽ ആ ക്രിയെ ഇവിടെ കൊണ്ടുവന്നു. അവിടെ ഉത്തമക്ഷേകമായി പറഞ്ഞു ഭൂയാസം. ഇവിടെ പ്രഥമക്ഷേകവനായിട്ട് പറയുന്നു ഭൂയ ശരീരം അങ്ങനെ ആയിത്തീരട്ടെ. അർത്ഥ ഇവിടെ ശരീരം കറുത്താകുന്നുണ്ട്. ഭൂയ ശരീരം അങ്ങനെ സംഭവിക്കട്ടെ, ശരീരം അങ്ങനെ ആയിത്തീരട്ടെ, മറ്റൊരു ഞാൻ അങ്ങനെ ആയിത്തീരട്ടെ എന്ന് പറയുന്നു. അവിടെ പ്രജ്ഞയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവിടെ ശരീരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത് പറയുന്നു ജിഹ്വാമേ മധുമത്തമ മധുമതി അതിശയന മധുര ഭാഷണീത്യർത്ഥ. ജിഹ്വ എന്റെ നാക്ക് മധുമത്തമ മധുമതി ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. വളരെ മധുരമുള്ള വാക്കുകൾ പറയട്ടെ. ജിഹ്വ എപ്പോഴും എന്താണ്, വളരെ മധുരമായ വാക്കുകൾ പറയട്ടെ. അതിശയന മധുരഭാഷിണി എന്നാണ്. ആൾക്കാരെന്ന് എപ്പോഴും സൂചിപ്പിച്ചു വർത്തമാനം പറയണം എന്നാണോ? അതല്ല, കാരണം ആൾക്കാർക്ക് സൂഹിക്കുന്ന വർത്തമാനം പറയേണ്ടതെങ്കിൽ അത് ചിലപ്പോൾ മധുരമല്ലാത്ത പറഞ്ഞാലും ആൾക്കാരൊക്കെ രസിക്കും. ചിലർക്ക് മൃത്യുവേലുകൾ പറയുന്നത് കേൾക്കാനാണ് രസമെങ്കിൽ അത് പറയേണ്ടി വരും. ഇപ്പൊ ആൾക്കാരെ സൂചിപ്പിക്കത്തക്ക രീതിയിൽ പറയുന്നതാണ് മധുരഭാഷ എന്ന് പറയാൻ പറ്റത്തില്ല. ആൾക്കാരുടെ രുചിക്കനുസരിച്ച് പറയേണ്ടി വരും. നല്ലത് കേൾക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് നല്ലത് പറയണം, ചീത്ത കേൾക്കുന്ന ഇഷ്ടമുള്ളവർക്ക് ചീത്ത പറയണം, അങ്ങനെ വരും. അപ്പോ ആൾക്കാരുടെ രസം കേൾക്കാരന്റെ രസം അനുസരിച്ച് പറയുന്ന മധുരഭാഷ എന്ന് പറയുന്നു. അങ്ങനെ പറയേണ്ടി വന്നാൽ നമുക്ക് നല്ലതും ചീത്തയും എല്ലാം പറയുന്നു. ഇവിടെ എന്താണ് മധുമതി, മധുരത്വം നൽകുന്ന വാക്ക് എന്ന് പറയുന്നത് ഒന്നേ സാധ്യമാകും, മധുരമായി സംസാരിക്കും. ഈ മധുരമായി സംസാരിക്കുക എന്ന് പറയുന്നത് അതിന്റെ വാച്യാർത്ഥത്തെ എടുത്തുകൊണ്ട് ചിലർ വളരെ മൃദുവായിട്ട് ആൾക്കാരൊന്നും വേദനിപ്പിക്കാതെ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. വലിയ പ്രയാസം എന്നാലും പലരും ശ്രമിക്കാറുണ്ട്. കാരണം വേദത്തിൽ പറഞ്ഞിരിക്കുകയല്ലേ, മധുരഭാഷ പറഞ്ഞിരിക്കുകയല്ലേ. പക്ഷെ അത് അല്ല, കാരണം ഇപ്പൊ സാധ്യമല്ല. ഇപ്പൊ വേദം തന്നെ പറയുന്നത് ചിലപ്പോൾ കടുത്ത ഭാഷയിലാണ് പറയുന്നത്. എന്താണ് നീതി ചെയ്താൽ നരകത്തിൽ പോകും എന്ന് പറഞ്ഞാൽ അത് കടുത്ത ഭാഷയാണ്. നീതി ചെയ്താൽ സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞാൽ നല്ല ഭാഷയാണ്. നശിക്കുമെന്ന് പറയുന്നത് നരകത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ നശിക്കുന്നു. നശിക്കുമെന്ന് പറയുന്നെങ്കിൽ നല്ല ഭാഷയാവും, മധുരഭാഷയാവും. ആരാത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. വേദത്തിന് പോലും അത് പറയാൻ കഴിയുന്നു. അപ്പൊ മധുരഭാഷമെന്ന് പറയുന്ന എന്താണ്? ആത്യന്തികമായ നിശ്രയസത്തെ കുറിച്ച് പറയുന്നതാണ് മധുരഭാഷണം. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഉപാസകനാണ് പറയുന്നത്. എന്താണ് ബ്രഹ്മജ്ഞാനം? ബ്രഹ്മജ്ഞാനത്തിന് ഉപാസിക്കുന്നവൻ, അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി ഉപാസിക്കുന്നവൻ, അതിനുവേണ്ടി അവന്റെ നാവിൽ നിന്ന് വരുന്നതല്ല, അതാണ് മധുരഭാഷണം. അതവന് ശ്രോതാവിന് ആത്യന്തികമായി നിശ്രയസ്ഥയ്ക്ക് നയിക്കുന്നു. അങ്ങനെ മാത്രമേ നമുക്ക് മധുരഭാഷണം എന്ന് പറയാൻ പറ്റൂ. അത് ചില സമയം കേൾക്കുമ്പോൾ അത് മധുരമായിരിക്കും, ചില സമയം അത് മധുരമായിരിക്കത്തില്ല, കർക്കശമായിരിക്കും. രണ്ടു തരത്തിലുണ്ട്. ചിലപ്പോൾ അത് പരുഷമായിരിക്കും, ചിലപ്പോൾ മൃദുവായിരിക്കും. പക്ഷെ ആത്യന്തികമായ ശബ്ദങ്ങൾക്കെല്ലാം ഒരു ലക്ഷ്യമോ എന്താണ്? വേദത്തിന് ഒരു താല്പര്യമോ എന്താണ്? ആദ്യതാവിനെ ആ പരമതത്വത്തെ പ്രകാശിപ്പിക്കുക. അപ്പോ ആ പരമതത്വത്തെ പ്രകാശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും അത് ഇനി പറഞ്ഞത് ആദ്യം കയ്യും പിന്നീട് നതിരിക്കും എന്ന് പറയുന്നത് ആത്യന്തികമായ മധുരത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനുതകുന്ന വാക്കുകൾ അത് മൃദുവായാലും പരുഷമായാലും ഉണ്ടാകുന്നു, അത് ആത്യന്തികമായ മധുരമാണ്. അങ്ങനെ പറയാൻ പറ്റും. അത് ആൾക്കാരെ ശ്രമിപ്പിക്കുന്ന രീതിയിൽ വർത്തമാനം പറയുക. അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഒരു വിഡിതമായി മാറും. ഒരിക്കലും നമ്മൾ ശബ്ദം കൊണ്ട് എപ്പോഴും എല്ലാവരെയും ശ്രദ്ധിക്കാൻ സാധ്യമല്ല. ചിലപ്പോൾ ചിലർ ശ്രദ്ധിക്കാം. ഒരാൾക്ക് ശ്രദ്ധിക്കുന്നത് വേറൊരാൾക്ക് അനിഷ്ടമായി പോകും. അതൊന്നും മധുരഭാഷണം. പിന്നെ വ്യവഹാരത്തിൽ മര്യാദയ്ക്ക് സംസാരിക്കുക എന്ന് പറയുന്നത് ശരിയാണ്, അത് ശരിയാണ്. അത് സാധാരണ സുഭാഷിതത്തിൽ പറയും. അത് വ്യാവഹാരികമായ മധുരഭാഷ ഭാഷണം എന്ന് പറയും. നമ്മുടെ പല്ലുകൾ എപ്പോഴും നാവിനോട് പ്രാർത്ഥിക്കുന്നതാണ്, ഒരിക്കലും എനിക്ക് സ്ഥാനം ഭ്രഷ്ടം വരരുത്, നീ കാരണമായി, നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ എനിക്ക് സ്ഥാനം ഭ്രഷ്ടം വരും എന്ന് പല്ലുകൾ പ്രാർത്ഥിക്കുന്നതാണ്. ആ മധുരഭാഷണം അത് ശ്രദ്ധിച്ചോളൂ. അത് വ്യവഹാരം മര്യാദ, ആധ്യാത്മികമായ അർത്ഥത്തിൽ പറയുന്നില്ല. ഒരു വ്യവഹാര മര്യാദ എന്നുള്ളതാണെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കുക എന്നുള്ളത്. ഇവിടെ അങ്ങനെ വേദവചനം അങ്ങനെ അത് മൃദുവും കടുവുമാണ്, കടുഭാഷകളും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയും. ആത്യന്തികമായ നിശ്രേയസത്തെക്കുറിച്ചും ആത്യന്തിക നാശത്തെക്കുറിച്ചും പറയും. നരകജന്മങ്ങളെക്കുറിച്ച് പറയും, ദേവന്മാരെ കുറിച്ച് പറയുന്നു. അപ്പൊ അത് വിരുദ്ധമാണ്. പക്ഷേ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന മധുരഭാഷണം, അതങ്ങനെ ആയിരിക്കുന്നത്. ചുരുക്കത്തിൽ എന്താണ് ഈ പറയുന്നതിന്റെ അതിന്റെ വാച്യാർത്ഥത്തെ എടുത്തിട്ട് കൃത്രിമമായ മധുരമൊന്നും മേഖലുണ്ടാക്കണ്ട. ആത്മജ്ഞാനയോഗ്യ കാര്യകരണ സംഘാത് അസ്തു വിധി വാക്യാർത്ഥ. ഇവിടെ പറയുന്നതിന് ഭാഷകാരെ സംഗ്രഹിച്ചിരുന്നു. വാക്യാർത്ഥം എന്താണ്? ആത്മജ്ഞാനയോഗ്യ കാര്യകരണ സംഘാത് അസ്തു. ഈ കാര്യകരണ സംഘാതം, കാര്യം, ശരീരം, കരണം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഈ സംഘാതം, അതിലൂടെയാണ് ഈ ജീവൻ പ്രകാശിക്കുന്നത്. ഇത് പൂർണ്ണമായി മനസ്സ് മാത്രം പോലെ ശരീരം ഉൾപ്പെടെ ആത്മജ്ഞാനത്തിന് യോഗ്യമായി തീരട്ടെ. അതാണ് ഉപാസനകൊണ്ട് ഉപാസനം ആഗ്രഹിക്കുന്നത്, ആത്മജ്ഞാന യോഗ്യ. മേധാക്ക് തദർത്ഥമേ വഹി പ്രാർത്ഥ്യതേ. തദർത്ഥമായിട്ടുള്ള മേധ, മേധ ഉണ്ടായാലും നമുക്ക് പല ഉപയോഗമുണ്ട്. ലൗകികമായ വ്യവഹാരികമായ കാര്യങ്ങളെല്ലാം നല്ലവണ്ണം ചെയ്യുന്നതിനും വിജയകരമായി ചെയ്യുന്നതിനും കർമ്മങ്ങൾ ഫലപ്രാപ്തിയിലെത്തിക്കുന്നതിനുള്ള മേധാവശ്യം, പഠിക്കുന്നതിനും ഗവേഷണം നടത്തുന്നതിനും പുതുത് കണ്ടെത്തുന്നതിനും എല്ലാം മേധ സഹായിക്കും. അതെല്ലാം മേധയുടെ ഓരോ ഭാഗങ്ങളാണ്, അത് പ്രവർത്തിക്കുന്നു. വലിയ ബുദ്ധിമാന്മാരും വലിയ പണ്ഡിതന്മാരും വലിയ ശാസ്ത്രജ്ഞന്മാരും എല്ലാം മേധയുള്ളവരാണ്, സംശയം. പക്ഷേ അതിനെല്ലാം നമുക്ക് പറയാം എന്താണ് അത്? ഭൗതികമായ അല്ലെങ്കിൽ ലൗകികമായ മേധ, അതെല്ലാം അതാത് വിഷയങ്ങൾക്ക് ഉപകരിക്കും, നല്ലത് തന്നെയാണ്. ഒരാൾ ഒരു വിഷയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ വിഷയത്തിലുള്ള മേധ അയാൾക്ക് ആവശ്യമാണ്. പക്ഷേ ഇവിടെ ഭാഷകാരൻ പറയുന്നു മേധാച്ച. ഇവിടെ മേധ എന്ന് പറയുന്നത് എന്താണ്? ആത്മജ്ഞാനത്തിനുള്ള മേധ, ആത്മജ്ഞാനത്തിനുള്ള ആത്മജ്ഞാനത്തിന്റെ ധാരണ, ആ മേധയാണ് തദർത്ഥം. അതിനുള്ള മേധയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന. അപ്പൊ മേധയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ ആത്മജ്ഞാനത്തെ ആഗ്രഹിക്കുന്നില്ലെങ്കിലോ? അത് പറയുന്നു, നിങ്ങൾ ആത്മജ്ഞാനത്തെ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ വ്യവഹാരത്തിന് ലൗകികമായ കാര്യങ്ങൾക്കുള്ള മേധ കിട്ടും. എന്തായാലും അത് ഫലം ചെയ്യും. ഏതുതരത്തിലായാലും മേധ അതിനെ ഉപാസിക്കുന്നവന് മേധയുണ്ടാകും, മേധാസത്വം മറ്റും മേധയ്ക്ക് വേണ്ടിയുണ്ട്. ആ മേധ സംഭവിക്കും, പക്ഷേ അത് ലൗകികമായി അത് ഉപകരിക്കും. മേധയുണ്ടെങ്കിലും ഈ വേദത്തെ മുഴുവൻ, ഈ ശബ്ദരാശിയെ മുഴുവൻ മനസ്സിൽ ധരിക്കാം, പക്ഷെ ആ മേധയും പ്രയോജനപ്പെടുത്തില്ല. എന്തുകൊണ്ട്? ആ ശബ്ദത്തെ ധരിച്ചതുകൊണ്ട് അത് ആത്മജ്ഞാനത്തിന് ഉപകരിക്കുന്നതല്ല. അതാണ് പാണ്ഡിത്യത്തെ നിഷേധിക്കുന്നത്. പണ്ഡിതൻ എന്ത് ചെയ്യുന്നു? മേധ കൊണ്ട് വേദത്തെ മുഴുവൻ ധരിക്കുന്നു, പക്ഷെ അത് ആത്മജ്ഞാനത്തിന് ഉപകരിക്കുന്നില്ല. അതുകൊണ്ട് ഭാഷ്യകാരം പറഞ്ഞു തദർത്ഥം ആത്മജ്ഞാനത്തിന് ഉപകരിക്കുന്ന മേധ അത് പ്രാർത്ഥിക്കുന്നു. ആരോട്? ബ്രഹ്മത്തോട് പ്രാർത്ഥിക്കുന്നു. ബ്രഹ്മത്തോട് എങ്ങനെ? ഓങ്കാരത്തെ സ്മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ പ്രണയത്തെ ബ്രഹ്മമായി കണ്ടുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് വീണ്ടും അതിനെ എടുത്തു പറയുന്നു. എന്താണ് അമൃതസ്യ ദേവ അമൃതസ്യ ധാരണോ ഭൂയാസം ശരീരം മേ വിചർഷണം മേ ശരീരം എന്റെ ശരീരം വിചർഷണം യോഗ്യമാകട്ടെ. ജിഹ്വ മേ മധുമത്തമാ മേ ജിഹ്വ എന്റെ ജിഹ്വ മധുമത്തമാ. അങ്ങേറ്റം അങ്ങേറ്റത്തേക്ക് പറയണത് മധുമത്തമാ സ്ഥലം അല്ല തമം, അങ്ങേറ്റത്തെ നില പറയുക. അങ്ങനത്തെ നില ആത്മജ്ഞാനത്തിലൂടെ സാധ്യമാകും. പ്രതികരണം കർണാഭ്യാം ഭൂരി വിശ്വൻ ബ്രഹ്മണ കോശോസി മേധയാപീത കർണാഭ്യാം ശ്രോത്രാഭ്യാം ഭൂരി ബഹു വിശ്രുവൻ ശ്രോതാഭ്യാസം. ഈ അത് പറയുന്നു അങ്ങനെ ഞാൻ പറയുന്നത് മധുരമായിരിക്കണം, കേൾക്കുന്നത് കർണാഭ്യാം ശ്രോത്രാഭ്യാം ഭൂരി ബഹുവിശ്രവം, കേൾക്കുന്നതും ബഹുവിശ്രവം ഭൂരിവിശ്രവം ശ്രോതാഭ്യാസം ശ്രീകളിലൂടെ ഞാൻ ബഹു ധാരാളം കേൾക്കട്ടെ. ധാരാളം കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ നിരന്തരം കേൾക്കട്ടെ. എന്ത് കേൾക്കണം? ഇത് കേൾക്കട്ടെ. അതാണ് ഉപാസകൻ പറയുന്നു, എനിക്ക് നിരന്തരം ഈ ആത്മതത്വത്തെ എനിക്ക് ശ്രവിക്കണം. അതാണ് ഉപാസകൻ നിന്നെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് എത്രയും പെട്ടെന്ന് നിന്ന് അവസാനിക്കണേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. മതിയായി, ഇവിടെ അതല്ല പറയുന്നു. എന്റെ കർമ്മങ്ങൾ ഇതിനു വേണ്ടി മാത്രമായിരിക്കണം. ഇത് പ്രയാസം അവനായി തീരട്ടെ, ഇതെപ്പോഴും ഞാൻ ശ്രവിക്കുന്നവനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ താല്പര്യമാണ് പറഞ്ഞത് ആത്മജ്ഞാനയോഗ്യ കാര്യകരണ സുഖാഭവസ്തു പറയുന്നു. അതിന് പ്രാധാന്യമുള്ള എടുത്ത് പറയുന്നു. കേൾവിക്ക് പ്രാധാന്യമുണ്ട്, കേൾവിക്കനുസരിച്ച് മനസ്സ്. ഇതാണ് കേൾക്കുന്നതെങ്കിൽ മനസ്സ്, ഇതുകൊണ്ട് മനസ്സ് പ്രസന്നമാകണം. മറ്റ് മനസ്സ് പ്രസന്നമാകാൻ ഏതെങ്കിലുമുണ്ട്? അത് ഗുരുക്കന്മാർ തന്നെ എല്ലാത്തിനെയും വിചാരിക്കും, മനസ്സിനെ പ്രസന്നമാക്കുന്നതിന് വേണ്ടി എല്ലാത്തിനെയും വിചാരിക്കുന്നു. പക്ഷെ വേദം അങ്ങനെ പറയുന്നു, ഈ തത്വജ്ഞാനം കൊണ്ട് തന്നെ മനസ്സ് പ്രസന്നമാകണം. മനസ്സിന് വിനോദം കൊടുക്കുന്ന കാര്യങ്ങൾ കൊണ്ട് പോരെ. ആത്മജ്ഞാന യോഗ്യോ കാര്യകരണ സംഘാദോസ്തുതി വാക്യാർത്ഥ മേധാക തദർത്ഥമേഹി പ്രാർത്ഥ്യതേ ബ്രഹ്മണ പരമാത്മന കോശോസി പറയുന്നു. ഞാൻ പരമാത്മാവിന്റെ കോശമാണ്. കോശം എന്ന് പറഞ്ഞാൽ എന്താണ്? അസേരിവ ഉപലബ്ധി അധിഷ്ഠാന അസി വാള്, വാളിന്റെ കുറ, വാളിനെ പൊതിഞ്ഞു വയ്ക്കുന്ന സാധനം. അതുപോലെ നീ ആ പരമാത്മാവിനെ വെളിപ്പെടുത്തുന്ന ഒന്നാണ്. ഇത് വാണുറ വാളിനെ പൊതിഞ്ഞു വയ്ക്കുന്നു. അത് പൊതിഞ്ഞു വയ്ക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? അതാണ് വാളിനെ വെളിപ്പെടുത്തുന്നത്. എന്തുകൊണ്ട്? വാളിനെ അതിൽ നിന്നാണ് പുറത്തെടുക്കുന്നത്. വാള് എവിടെ നിന്ന് വെളിപ്പെട്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അതതിന്റെ ആ കോശത്തിൽ നിന്ന് വെളിപ്പെട്ടു. അത് പൊതിയുന്നതിന് അത് തന്നെ വെളിപ്പെടുത്തുന്നു. അത് പൊതിയുന്നതിന് എന്തിനും വെളിപ്പെടുത്താൻ വേണ്ടി ഇവിടെ പൊതിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആ പരമാത്മാവിനൊരു ഉപാധിയായിരിക്കുന്നു. ഓങ്കാരം ശബ്ദം, അത് സർവശബ്ദാത്മകമായിരുന്നുകൊണ്ട് അതിനെ മറച്ചു വെക്കുന്നു. അതാണല്ലോ സർവശബ്ദം വിശ്വരൂപ. ഈ ശബ്ദപ്രപഞ്ചം അതതിനെ മറക്കുകയാണ്. വേദം അതിനെ മറച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വേദം അധ്യയനം ചെയ്ത് സർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. വേദവനം മറയ്ക്കുന്നു. എങ്ങനെയാണ് മറയ്ക്കുന്നത്? സർവശബ്ദാത്മകമായി ഇങ്ങനെ മറയ്ക്കുന്നു. പക്ഷെ അതേ വേദം തന്നെ ഓങ്കാരൂപത്തിലാണ് വെളിപ്പെടുത്തുന്നത്. വേദത്തിന്റെ സാരമായ ഓങ്കാരത്തെ ഗ്രഹിക്കുന്നവൻ, അതിനെ ഉപാസിക്കുന്നവൻ അതിന് അതിലൂടെ അത് വെളിപ്പെടുന്നു. കാരണം ഉപലബ്ധി അധിഷ്ഠാനത്വ ആ ബ്രഹ്മപ്രകാശത്തിന് അധിഷ്ഠാനമായിരിക്കുന്നത് ഈ ഓങ്കാരമാണ്. വേദം ഓങ്കാരൂപമാണ്. വേദം അങ്ങനെ പരമാത്മാവിനെ പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ട് പറയുന്നു ബ്രഹ്മണ പരമാത്മാവിനെ കോശോസി. രണ്ടർത്ഥത്തിൽ ഇത് പൊതിയുന്നവനെന്നും അതിനെ വെളിപ്പെടുത്തുന്നവനെന്നുള്ള അർത്ഥത്തിൽ അത് വിശദീകരിക്കുന്നു. ത്വം ഹി ബ്രഹ്മണ പ്രതീകം ത്വയി ബ്രഹ്മോപലഭ്യതി. നീയാണ് ബ്രഹ്മത്തിന്റെ പ്രതീകം ആയിരിക്കുന്നത്. പ്രതീകം എന്ന് പറഞ്ഞാൽ സൂചകൻ, ഗമകം, അതിനെ ഗമിപ്പിപ്പിക്കുന്നത്, അതിനെ സൂചിപ്പിക്കുന്നത്. ത്വം ഹി ബ്രഹ്മണ പ്രതീകം, നീ ബ്രഹ്മത്തിന് പ്രതീകമായിരിക്കുന്നു. ത്വയി ബ്രഹ്മ ഉപലഭ്യതേ, നിന്നിൽ ആ ബ്രഹ്മം പ്രകാശിക്കുന്നു പറയുന്നു. നിന്നത് പ്രകാശിക്കുന്നു, നീയാണ് അതിന് പ്രതീകമായിരിക്കുന്നത്. ഓങ്കാരത്തെ ആശ്രയിക്കുന്നതിന് ഓങ്കാരം അതിന്റെ പ്രതീകമായി തീരുന്നു. അതിലൂടെ ആ പരമാത്മതത്വം പ്രകാശിക്കുന്നു. മേധയ ലൗകിക പ്രജ്ഞയ തീത ആച്ഛാദിത സത്വം സാമാന്യ പ്രജ്ഞ അവിദിത തത്വ ഇത്യർത്ഥ പറയുന്നു. കർണാഭ്യാംഭൂരി വിശ്രുതം, ധാരാളം കേൾക്കട്ടെ, തത്വം ശ്രവിക്കട്ടെ. ബ്രഹ്മണ വിശ്വസി, നീ ബ്രഹ്മത്തിനെ വെളിപ്പെടുത്തുന്ന ഒന്നാണ്. മേധയാ പിഹിത, അതാണ് വ്യാഖ്യാനിക്കുന്നത്, ഒളിഞ്ഞിരിക്കുന്നു. മേധയിൽ നീ ഒളിഞ്ഞിരിക്കുന്നു. ഈ ബുദ്ധി ഇതിനെ മറക്കുന്നതുമാണ്, ഈ ബുദ്ധി ഇതിനെ വെളിപ്പെടുത്തുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ശ്രുതി പറയും, ബുദ്ധി കൊണ്ട് ഇതിനെ കണ്ടെത്താൻ കഴിയത്തില്ല. എന്നാൽ അഗ്രിയ ബുദ്ധിയ, ബുദ്ധി കൊണ്ട് തന്നെ അതിനെ കണ്ടെത്തേണ്ടത്. രണ്ടും പറഞ്ഞു, അവിടെ വൈരുദ്ധ്യമില്ല. എന്തുകൊണ്ട് വൈരുദ്ധ്യമില്ല? ഇങ്ങനെ പറയുന്നു, ലൗകിക പ്രജ്ഞയ മേധയ, ലൗകിക പ്രജ്ഞ കൊണ്ട് അസംസ്കൃതമായ ബുദ്ധി കൊണ്ട് വിഹിത ആച്ഛാദിതമായിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ബുദ്ധി കൊണ്ട് ഇതിനെ ഗ്രഹിക്കാൻ കഴിയില്ല, അറിവ് കൊണ്ട് ഗ്രഹിക്കാൻ കഴിയില്ല, പാണ്ഡിത്യം കൊണ്ട് ഗ്രഹിക്കാൻ കഴിയില്ല. ഈ പറയുന്നത് തന്നെ ശരിയാണ്, അതെല്ലാം ലൗകിക പ്രജ്ഞയാണ്. അതുകൊണ്ടെന്ന് വരുന്നു, സത്വം അങ്ങനെയുള്ള നീ സാമാന്യ പ്രജ്ഞ ഹി അവിദിത തത്വ, സാമാന്യ പ്രജ്ഞ ലൗകിക മനസ്സ് അകൽ പ്രകാശിക്കുന്നില്ല, അസംസ്കൃത മനസ്സിൽ നിന്റെ തത്വം വെളിപ്പെടുന്നില്ല. മറിച്ച് അതേ മനസ്സ് തന്നെ ഉപാസന നിശിതമായ ഉപാസന കൊണ്ടത് തീക്ഷ്ണമായി കഴിഞ്ഞാൽ, ഉപാസന കൊണ്ടത് പ്രകാശിച്ചാൽ അത് ഈ തത്വത്തെ പ്രകാശിപ്പിക്കും. നിന്റെ മനസ്സിനെയോ ബുദ്ധിയെയോ വെറുതെ കഴിച്ചിട്ട് കാര്യം, അതിന് രണ്ട് വശമുണ്ട്. ഇതിനെ മറയ്ക്കുന്ന ഒരു വശമുണ്ട്, ഇതിനെ വെളിപ്പെടുത്തുന്ന വശമുണ്ട്. അതുകൊണ്ട് ഇവിടെ സാധകൻ പ്രാർത്ഥിക്കുകയാണ്, എന്റെ ബുദ്ധി, ഈ ലൗകിക ബുദ്ധി, അസംസ്കൃത ബുദ്ധി ഇതിനെ മറച്ചിരിക്കുകയാണ്. പക്ഷെ പ്രജ്ഞാബലം അതിനുണ്ടാകണം, ഉപാസന ബലം അതിനുണ്ടാകണം, അതുകൊണ്ട് ഇത് പ്രകാശിക്കണം. ശ്രുതം ശ്രവണപൂർവകം ആത്മജ്ഞാനാധികം മേ ഗോപായ രക്ഷ പറയുന്നു. ഞാൻ ശ്രവണത്തിലൂടെ നേടുന്നത് പറഞ്ഞത്, ഞാൻ ശ്രവണത്തിലൂടെ പ്രജ്ഞാബലത്തിലൂടെ നേടുന്നു, ഉണർവിലൂടെ നേടുന്നു. എന്താണ് ആത്മജ്ഞാനം, ആത്മബോധം, സംശയ വിപരീതങ്ങളില്ലാതെയുള്ള തത്വബോധം ഞാൻ പരോക്ഷമായി ആർജിക്കുന്നുണ്ട്. തത്വജ്ഞാനത്തിലൂടെ പലപ്പോഴും അതാണ്, അപരോക്ഷമായത് നേടാൻ കഴിഞ്ഞെങ്കിൽ പരോക്ഷമായ നേടുന്നു. നീ ഗോപായ അതിനെ രക്ഷിക്കുക, അതിന്റെ വ്യക്തത അത് നഷ്ടപ്പെടരുത്, അതിന്റെ ദൃഢത അത് നഷ്ടപ്പെടരുത്, അത് ദുർബലമാകാൻ പാടില്ല, അത് കൂടുതൽ വ്യക്തമാകണം, അതാണ് അതിന്റെ രക്ഷ. അതിൽ പിന്നെ സംശയങ്ങൾ കടന്നുകൂടാൻ പാടില്ല, അതിൽ ഭ്രമം കടന്നുകൂടാൻ പാടില്ല, അത് വിസ്മൃതമാകാൻ പാടില്ല. ഇതൊക്കെയാണ് അതിന്റെ രക്ഷ, അത് നിലനിർത്തുന്നു. അതെങ്ങനെയാണ് ഒരിക്കൽ ഉള്ളിൽ പ്രകാശിച്ചത്? അത് നഷ്ടപ്പെടാൻ പാടില്ല. എങ്ങനെയൊക്കെ നഷ്ടപ്പെടാം? കാലദേശങ്ങളെ കൊണ്ട് നഷ്ടപ്പെടാം എന്നറിയാം. നമ്മൾ ശ്രവിക്കുന്ന കാലത്ത്, ശ്രവിക്കുന്ന ദേശത്ത് അതിന് വ്യക്തതയുണ്ട്. ആ കാലവും ദേശവും വിടുമ്പോൾ അത് അവ്യക്തമായി പോകും. നമ്മൾ പരാതി പറയും, കേട്ടപ്പോ കാര്യങ്ങൾ മനസ്സിലായി, പക്ഷെ ഇപ്പോൾ അതില്ല, നഷ്ടപ്പെട്ടു പോയി. അരക്ഷ വിദ്യാരക്ഷ അത് സംഭവിക്കുന്നില്ല. അതെങ്ങനെ സംഭവിക്കും? അത് കേവലം പ്രജ്ഞാബലം കൊണ്ട് സംഭവിക്കത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, അത് ഉപാസകന്റെ ഒരു ആവശ്യമാണ്. ഈ പരമാത്മാവ് അതിനെ രക്ഷിക്കുന്നു എന്നാണ്. യോഗക്ഷേമങ്ങൾ, ക്ഷേമം എന്ന് പറയുന്നതിന് രക്ഷ, അത് ഈശ്വരനാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് അതുകൂടെ ആവശ്യപ്പെടുകയാണ്. അത് അതിന് വിദ്യയെ സംബന്ധിച്ചും അങ്ങനെ ലൗകികമായ കാര്യങ്ങളെ സംബന്ധിച്ച വിദ്യയെ സംബന്ധിച്ചും അത് നമ്മളവിടെ വിശദമാക്കിയാണ്. അതിന്റെ യോഗക്ഷേമവും ഈശ്വരനാണ് വഹിക്കേണ്ടത്. അത് പറയുന്നു ആത്മജ്ഞാനാധികം, ആത്മജ്ഞാനം തുടങ്ങിയ കാര്യങ്ങൾ. ആത്മജ്ഞാനം തുടങ്ങിയാൽ ആത്മജ്ഞാനത്തിൽ വരേണ്ട സവിശേഷതകൾ അതെല്ലാം ഉപായ രക്ഷ അതെല്ലാം നിലനിർത്തുക. അതുപോലെ വർത്തമാക്കി തത്പ്രാപ്തി അവിസ്മരണാതി, ഒരു അതിന്റെ പ്രാപ്തി അത് വിസ്മരിക്കാതിരിക്കുക, അതെന്നും നിലനിൽക്കുക, അതിൽ പ്രമാദം സംഭവിക്കാതിരിക്കുക എന്നറിയും. പ്രമാദം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ വിസ്മരിക്കുക. വിസ്മരിച്ചിട്ട് താൻ ഈ ശരീരാദികളിൽ നിന്നും വിലക്ഷണമായ ആത്മാവാണെന്നുള്ള തത്വത്തെ വിസ്മരിച്ച് ശരീരബോധത്തിലേക്ക് വന്ന് താൻ ശരീരമാണെന്നുള്ള ബോധത്തോടുകൂടി ഓരോന്ന് പ്രവർത്തിക്കുക, ധർമാധർമ്മ കാര്യങ്ങളിൽ ഏർപ്പെടുക. അത് സംഭവിക്കരുത്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ ശരീരബോധം വന്ന് ആത്മബോധം നഷ്ടപ്പെടരുത്. പരോക്ഷമായ ഈ ജ്ഞാനത്തിന് ന്യൂനത വരരുത്. അതാണ് അവിസ്മരണാദി, അത് സംഭവിക്കൂ. ജപാർത്ഥ ഏതേ മന്ത്ര മേധാ കാമസ്യ, ഇത് ജപാർത്ഥമാണ്. ജപം ഉപാസനയാണ്. ജപം എന്ന് പറയുമ്പോൾ അർത്ഥബോധത്തോടുകൂടിയുള്ള ജപം, എന്നാലത് ഉപാസനയാണ്, അർത്ഥ ഉപാസനയാണ്. അതവിടെ അർത്ഥബോധത്തോടുകൂടി ജപിക്കുമ്പോൾ അർത്ഥബോധത്തോടുകൂടിയുള്ള അതിന്റെ ആവർത്തനം, അതാണ് നമ്മൾ നിരന്തരം ഇത് ഈ ശാന്തി മന്ത്രങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നു. അത് ചെയ്യുമ്പോൾ ഈ മന്ത്രം മേധാകാമസ്യ, മേധാകാമൻ അത് ഉപകരിക്കും, നിന്റെ മേധാശക്തിയെ വർദ്ധിപ്പിക്കും. യന്ദസാം വിഷഭം വിശ്വരൂപ ഛന്ദോഭ്യുദ്ധമൃത സംഭൂവ സ ഇന്ദ്രോ മേധയാ സ്പൃണോത് അമൃതസ്യ ദേവധാരണോ ഭൂയാസം ശരീരം മേ വിചർഷണം ജിഹ്വാ മേ മധുമത്തമോ കർണാഭ്യാം ഭൂരി വിശ്രുതം ബ്രഹ്മണ കോശോസി മേധയാ പീതഃ ശ്രുതം മേ ഗോപായ.